بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون فاذكروني أذكركم واشكروا لي ولا تكفرون يا ايها الذين امنوا استعينوا بالصبر والصلاه ان الله مع الصابرين ولا تقولوا لمن يقتل في سبيل الله اموات بل احياء ولكن لا تشعرون صدق الله. സഹോദരി സഹോദരന്മാരെ, നമുക്ക് 151-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ആരംഭിക്കേണ്ടത്. കമ എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ് അർത്ഥം. മാ ഒന്നുപോലെ, ആ ഒന്ന് എന്താണെന്ന് പിന്നെ പറയുന്നുണ്ട്. കല്ലതി എന്ന് പറയുന്നത് പോലെ. അർസൽനാ ഫീക്കും, നാം നിങ്ങളിൽ അയച്ചു തന്നിരിക്കുന്നു. അർസല, റസൂല്, അയക്കപ്പെട്ടവൻ, ദൂതൻ. ഫീക്കും, നിങ്ങളിൽ. റസൂലൻ, ഒരു ഒരു ദൂതനെ, ഒരു റസൂലിനെ. മിൻകും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള. യത്ലു അലൈക്കും, തിലാവത്ത് എന്ന് പറഞ്ഞാൽ പാരായണം. വാക്കിന്റെ നേരർത്ഥം പിന്തുടരുക എന്നാണ് തലായത്തിലു. ഫോളോ, ഗോ ത്രൂ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് തിലാവത്ത്, അഥവാ കാര്യം മനസ്സിലാക്കി പാരായണം ചെയ്യുക. ഐ ഹാവ് വെൻ ത്രൂ യുവർ നോട്ടീസ്, ഞാൻ നിങ്ങളുടെ നോട്ടീസ് വായിച്ചിട്ടുണ്ട് എന്നാണ് തൊഴിലപേക്ഷകളിൽ പരസ്യം കൊടുക്കുമ്പോൾ പറയാറുള്ളത്. ആയാത്തിന, എത്തുലു അലൈക്കും ആയാത്തിന, നമ്മുടെ ആയത്തുകൾ. വയുസക്കീക്കും, അദ്ദേഹം നിങ്ങളെ സംസ്കരിക്കുകയും ചെയ്യുന്നു. ജക്കാ യുസക്കി, തസ്കിയത്ത് ക്യാമ്പ് ഇല്ല നമ്മുടെ, അതുമായി ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ്. വയുസക്കീക്കും, അദ്ദേഹം നിങ്ങളെ സംസ്കരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ വളർത്തുന്നു. തെക്കായുസക്കി എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്, നന്നാക്കുക, വളർത്തുക, അതിനാണ് നമ്മൾ സംസ്കരിക്കുക എന്ന് പറയുന്നത്. വയുഅല്ലിമുക്കും, അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുന്നു. അൽ കിതാബ, ഈ ഗ്രന്ഥം അല്ലെങ്കിൽ വേദഗ്രന്ഥം. വൽ ഹിക്മത, തത്വജ്ഞാനവും. വയുഅല്ലിമുക്കും, അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുന്നു. മാലം തൊക്കൂനു തഅലമൂൻ, മാ ഒന്ന്, ലം തൊക്കൂനു, നിങ്ങളായിരുന്നില്ല. തഅലമൂൻ, അത് അറിയുന്നവർ. കമാ അർസൽനാ ഫീക്കും റസൂലൻ, നിങ്ങളിൽ റസൂലിനെ അയച്ചതുപോലെ തന്നെ എന്നാണ് പറയുന്നത്. റസൂലിനെ അയച്ചതുപോലെ എന്ത്? റസൂല് നിങ്ങളിൽ നിന്നുള്ള ഒരാളായതുപോലെ എന്ന് ചുരുക്കം. എന്നതുപോലെയാണ് എന്ത്? കഅബയെ ഖിബലയാക്കി മാറ്റിയതും എന്നർത്ഥം. അത് രണ്ടും ഒരേ പണിയാണ്. അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളിൽ നിന്നാവണം എന്ന തീരുമാനം പോലെ തന്നെ ഒരു തീരുമാനമാണ് കഅബ ഖിബ്ലയാകണം അഥവാ ലോകത്തിന്റെ കേന്ദ്രം ഖിബ്ലയാകണം എന്നതും. ഖിബ്ല എവിടെയാണ് എന്നത് അതിന് അള്ളാഹുക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം മുൻകൂട്ടി മുൻ വേദങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതുമാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല മുൻകൂട്ടി തീരുമാനിച്ച് അറിയിച്ച ഒരു സംഗതിയാണ് എവിടെയാണ് റസൂലിനെ നിയമിക്കുക എന്നതും. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം ഇവിടെ ഒരു റസൂലിനെ നിയമിക്കണം, ഇവിടെ ഒരു ഉമ്മത്ത് മുസ്ലിമെ ഉണ്ടാകണം എന്നൊക്കെ പ്രാർത്ഥിച്ചത്, നേരത്തെ ആയത്തുകളിൽ വന്നതാണ്. അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരു റസൂല് അന്ത്യപ്രവാചകൻ അറബികളിൽ നിന്നാകണം എന്ന് തീരുമാനിച്ചതുപോലെ ഒരു തീരുമാനമാണ് കഅബ ഖിബ്ലയാക്കിയതും എന്നാണ് ഈ ആയത്തിന്റെ മൊത്തം സന്ദേശം. പിന്നെ ആയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ പണിയാണ് എടുക്കുക അത് വിശദീകരിക്കുന്നുണ്ട്. യത്ലു അലൈക്കും ആയാത്തിന, നമ്മുടെ അഥവാ അള്ളാഹുവിന്റെ ആയത്തുകൾ അദ്ദേഹം നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നു. ഈ ഓത്ത് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ അത് അർത്ഥമൊന്നും മനസ്സിലാക്കാതെ ഉള്ള ഒരു പാരായണത്തിനാണ് പറയുക. പക്ഷെ ഇവിടെ യത്ലു അലൈഹിം ആയാത്തിന എന്ന് പറയുന്നത് ആയത്തുകളിൽ ആളുകൾ ആകൃഷ്ടരാകുന്ന വിധം ഓതി കേൾപ്പിക്കുകയാണ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ പണി. അള്ളാഹുവിന്റെ ആയത്ത് ആളുകൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ പറയുന്നത് ശരി തന്നെയാണല്ലോ, ഇത് സത്യമാണല്ലോ എന്ന് അവർക്ക് തന്നെയും തോന്നും. അങ്ങനെ അത് അള്ളാഹുവിന്റെ റസൂലാണ് എന്നും അള്ളാഹുവിന്റെ കിതാബാണ് എന്നും അള്ളാഹുവിന്റെ ദീനാണ് എന്നും അവർ തിരിച്ചറിയും. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുവാൻ അവര് മനസ്സിണങ്ങി വരും. ഇതൊക്കെ തിലാവത്തിന്റെ ഫലമാണ്. ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഫൈദാ തുലിയത്തു അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന വഅല റബ്ബിഹിം യതവക്കലു. ആ ഈമാൻ വർദ്ധിക്കും, റബ്ബിൽ തവക്കുലാക്കും. അതുപോലെ തഖശഇറു മിൻഹു ജുലൂദുഹും സുമ്മ തരീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. ഖുർആനിന്റെ തിലാവത്ത് കേൾക്കുമ്പോൾ അവർക്ക് രോമാഞ്ചമുണ്ടാകും. അതുപോലെ അവരുടെ മനസ്സും അവരുടെ ശരീരവും അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് മൃദുലപ്പെടും. അഥവാ വാശികളൊക്കെ അവസാനിപ്പിച്ച് അല്ല പറയും പോലെ ചെയ്യാമെന്ന തീരുമാനത്തിലെത്തും. തറാ അഅയുനഹും തഫീളു മിനദ്ദംഇ, അവർ കരയും. ഇങ്ങനെയൊക്കെ പല പ്രതികരണങ്ങളും ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തിലാവത്ത്. ആ തിലാവത്ത് നമുക്ക് സാധ്യമാകണമെങ്കിൽ സാമാന്യമായെങ്കിലും എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? നരകത്തെ കുറിച്ചുള്ള ആയത്ത് കേൾക്കുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ ചിരിക്കുകയാണ് നമ്മുടെ സമുദായത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ. കാരണം ഇത് നരകത്തെ പറ്റിയാണല്ലോ ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പൊട്ടന്മാരിരിക്കുന്നത് പോലെ അള്ളാന്റെ കലാമിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഗതികേട് ആണല്ലോ നമ്മൾ അനുഭവിക്കുന്നത്. അതൊക്കെ മാറി കിട്ടണം നമുക്ക്. അതിനൊക്കെ തന്നെയാണ് ഈ പരിപാടിയൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുക മാത്രം ചെയ്താൽ പോരാ, പരമാവധി ആളുകൾക്ക് പകർന്നു കൊടുക്കണം. കേട്ടത് വീണ്ടും വീണ്ടും കേട്ടും പഠിച്ചും മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണം. എന്നിട്ട് സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷിക്കുവാനും നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ബേജാറാകാനുമുള്ള ഒരു മിനിമം കഴിവ് നമ്മൾ ആർജിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വയുസക്കീക്കും, പിന്നെ റസൂല് ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങളെ സംസ്കരിച്ച് വളർത്തുക എന്നതാണ്. ഞാൻ പറഞ്ഞു തസ്കിയത്ത് എന്നുള്ള വാക്കിന് രണ്ടർത്ഥവും ഉണ്ട് എന്ന്. രണ്ടും കൂടി ചേരുമ്പോഴാണ് അത് വളരെ. നമ്മൾ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളെ ഇങ്ങനൊക്കെ തിന്നാൻ കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, അവരുടെ സ്വഭാവ ശീലങ്ങള്, അവരുടെ വെടുപ്പ് വൃത്തി, ഇങ്ങനെ പെരുമാറ്റ മര്യാദകള്, അവരുടെ വൈജ്ഞാനിക ശേഷി, ഇതൊക്കെ ഉണ്ടാകുന്നത് വിധം വളർത്തുന്നതിനാണ് കുട്ടികളെ വളർത്തുക എന്ന് പറയുക. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അംഗീകരിച്ച ആളുകളെ വളർത്തും, സംസ്കരിക്കും. അത് ചരിത്രത്തിൽ കണ്ടതാണ്. ഏറ്റവും പിന്നെ അവഗണിക്കപ്പെട്ട, ആർക്കും വേണ്ടാത്ത, ഒരു മേന്മയും ഇല്ലാത്ത ഒരു സമൂഹമായി, ലോകത്ത് പറയത്തക്ക ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന ഒരു ജനത വെറും കാൽനൂറ്റാണ്ട് കാലം കൊണ്ട് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ മാത്രം കരുത്തരും, ആരെ വിക്കാരത്തുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധം വിശുദ്ധരും ആയി മാറിയത് നമുക്ക് കാണാൻ കഴിയും. അത് ചെയ്യും എന്ന് തന്നെയാണ് ഈ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, നിങ്ങൾ വളരും എന്നല്ല, നിങ്ങളെ റസൂല് വളർത്തും എന്നാണ്. അഥവാ ഇസ്ലാമിക സമൂഹത്തിന് അതിങ്ങനെ കുറെ ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തു വിടുക, പിന്നെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത, അങ്ങനെയല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുസക്കിയും മുറബിയുമാണ്. അതുകൊണ്ട് ഓരോരുത്തരെയും അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കുകയും സംശയങ്ങൾ തീർത്തുകൊടുക്കുകയും അങ്ങനെ അവരുടെ കൂടെ ജീവിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കുകയായിരുന്നു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എക്കാലത്തുമുള്ള ഇസ്ലാമിക നേതൃത്വത്തിന്റെ പണി അത് തന്നെയാണ്. അനുയായികളെ വളർത്തിയെടുക്കണം, അവരെ സംസ്കരിക്കണം, അവരെ ശക്തരാക്കണം, അവരെ പരിശുദ്ധരുമാക്കണം. പിന്നെ റസൂല് ചെയ്യുന്ന പണി വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. എന്താണ് ഈ പഠിപ്പിക്കല്? അപ്പൊ അയത്തിലു അലൈഹിം ആയാത്തി എന്ന് ആയാത്തിനാന്ന് പറഞ്ഞത് തന്നെ അല്ലേ? അത് അല്ല, മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് ഉണ്ടാക്കലാണ് അത് പിന്നെ ഉണ്ടാകാൻ പ്രാപ്തരാക്കലാണ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. വേറൊരാൾക്ക് കൊടുക്കാൻ തന്നെ അവർക്ക് കഴിയും, വേറൊരു സാഹചര്യത്തിൽ അത് ഉദ്ധരിക്കുവാനും അതുപോലെ അവരെ മനസ്സിലാക്കി കൊടുക്കുവാനും ഒക്കെയുള്ള കഴിവ് നേടിയെടുക്കലാണ് പഠിപ്പിക്കൽ. ഒന്ന്, സ്വയം ആകൃഷ്ടനാകലാണ് തിലാവത്ത്. അതേസമയത്ത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള കഴിവ് ആർജിക്കലാണ് തഴലീന്ന്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ലോകത്തുള്ള ആർക്കും കൊടുക്കാൻ കഴിയുന്ന വിധം അവരെ പ്രാപ്തരാകും. അതാണ് വഅല്ലിമുക്കുമുൽ കിതാബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വൽ ഹിക്മത്ത, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ഈ ആയത്ത് എങ്ങനെയാണ് പ്രയോഗിക്കുക എന്നതിന്റെ പ്രായോഗിക ജ്ഞാനമാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ തന്നെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തത്വം ശരിയായി പ്രയോഗിച്ച് നേട്ടമുണ്ടാക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനമാണ്. തത്വം ശരിയായി പ്രയോഗിച്ച് അതുകൊണ്ട് നേട്ടമുണ്ടാക്കുവാനുള്ള പ്രായോഗിക ജ്ഞാനമാണ് തിലാവത്ത് എന്ന് പറയുന്നത്. ഹിക്മത്ത് എന്ന് പറയുന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആനിലെ ഹിക്മത്ത്, പരിശുദ്ധ ഖുർആൻ ശരിയായി പ്രയോഗിച്ച് പ്രായോഗിക ജ്ഞാനമുണ്ടാക്കുവാനുള്ള കഴിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കും. ഇതുവരെ നിങ്ങൾക്കറിയാതിരുന്നത് അവൻ നിങ്ങളെ പഠിപ്പിക്കും എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുക. അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കും എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. ജ്ഞാനത്തിന്റെ ഏത് ശാഖയിലേക്കും വ്യാപിക്കാവുന്ന ഒരു പ്രയോഗമാണത്. ഇസ്ലാമിന്റെ ഉത്ഭവത്തോടുകൂടി ധാർമ്മിക സദാചാര മൂല്യങ്ങൾ മാത്രമല്ല, ഉയർന്ന സാങ്കേതിക ജ്ഞാനവും, അതൊക്കെ പഠിപ്പിക്കുന്നതിന്റെ തുടക്കമിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഫദ്കുറൂനി അദ്കുർക്കും വശ്കുറൂലി വലാ തക്ഫുറൂൻ. അപ്പോൾ ഉദ്കുറൂനി, ഉദ്കുറു നിങ്ങൾ ഓർക്കൂ, ഉദ്കുർ നീ ഓർക്ക്, ഉദ്കുറു ഉദ്കുറൂനി നീ എന്ന് പറഞ്ഞാൽ എന്നെ, അദ്കുർക്കും ഞാൻ നിങ്ങളെയും ഓർക്കും, വഷ്കുറൂലി എനിക്ക് ശുക്ര ചെയ്യുവീൻ, വലാ തക്ഫുറൂൻ, എന്നോട് നന്ദി കേട് കാണിക്കരുത്. എന്താ പറഞ്ഞത്? അള്ളാഹു പറയാണ് നിങ്ങൾ എന്നെ ഓർക്കണം എന്ന്. ഇനി അള്ളാഹുവിനെ ആരും മറന്നിട്ടില്ലല്ലോ. അങ്ങനെ മറന്നു വെച്ചത് ഓർമ്മയാകുന്നത് പോലെയുള്ള ഓർക്കലല്ല ഈ പറയുന്നത്. പകരം വലിയ ആത്മവിശ്വാസവും ശക്തിയും കരുത്തും ആത്മനിയന്ത്രണവും എല്ലാം ലഭ്യമാകുന്ന തരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം മനസ്സിൽ സദാ നിലനിർത്തുന്നതിനാണ് ദിക്ർ എന്ന് പറയുക. ഇസ്ലാമിൽ ദിക്ർ ഒരു വലിയ ആശയമാണ്. അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുമാണ്. എത്രത്തോളം എന്ന് വെച്ചാല് ആരാധനാ കർമ്മങ്ങൾ പോലും ദിക്റിന് വേണ്ടിയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ ഫുരിദത്തി സ്വലാത്തു വസ്സൗമു വസ്സക്കാത്തു വഉമിറ ബിൽ ഹജ്ജ് ലിഇഖാമത്തി ദിക്രില്ലാഹ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇവയൊക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഇനിയും കാണാൻ കഴിയുന്നതാണ് മൂസ അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഹാറൂൻ അലൈഹിസ്സലാമിനെയും കൂടി അള്ളാഹു തആല പറയുന്ന രണ്ട് കാര്യങ്ങൾ, അതിലൊന്ന് വലാ തനിയ ഫീ ദിക്രി, നിങ്ങൾ രണ്ടാളും എന്നെ ഓർക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവും വരുത്തരുത്. അതുപോലെ അഖ്മി സലാത്ത ലി ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തണം. ഇന്നനീ മഴക്കുമ രണ്ടാളുടെയും കൂടെ ഞാനുണ്ടാകും, അസ്മഴു വാറ കണ്ടും കേട്ടും എന്നും അല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അള്ളാഹു ഉണ്ട് കൂടെ പേടിക്കേണ്ടതില്ല, അള്ളാഹു ഉണ്ട് കൂടെ പതറേണ്ടതില്ല, അള്ളാഹു ഉണ്ട് കൂടെ പ്രലോഭനത്തിൽ വീഴരുത്. ഫിർഔന്റെ അടുത്തേക്കാണ് പോകുന്നത്. ചിലപ്പോ ന്യൂനപക്ഷ ക്ഷേമകാര്യ വകുപ്പ് കസേരയിട്ട് അവിടെ ഇത്തിക്കളയും, അതാണ് വലിയ പ്രശ്നം. അതുകൊണ്ട് എല്ലാ നിലക്കും ഞാനുണ്ട് കൂടെ കണ്ടും കേട്ടും എന്ന ബോധം നിലനിർത്താൻ നമസ്കാരം നിലനിർത്തണം എന്നതുപോലെയാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ശറായിൽ ഇസ്ലാം ഖദ് കസ്റത്ത് അലയ്യ, ഇസ്ലാമിന്റെ ശരീഅത്ത് എനിക്ക് വലിയ ലോഡാണ്, അത് എളുപ്പമാക്കാനുള്ള വല്ല വഴിയുമുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ലാ യസാലു ഫൂക റത്ബം മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് ദിക്റിനാൽ നനഞ്ഞിരിക്കട്ടെ എന്നായി. അഥവാ നാവിൽ നിന്ന് ദിക്ർ ഒഴിവാകുന്ന ഒരു നേരവും ഉണ്ടാകരുത് എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളുടെ വിശേഷണമായിട്ട് വദാക്കിരീൻ അല്ലാഹ കതീറൻ വദാക്കിറാത്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. എവിടെയാണ് ദിക്ര്? ദിക്ര് നമുക്ക് ഒരു ആത്മീയ പള്ളി പരിപാടിയാണ്, പള്ളിക്കലാണ് എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് ദിക്ര് അല്ല, ഖുർആൻ പഠിപ്പിക്കുന്ന ദിക്ര് എല്ലായിടത്തുമാണ്. ഫൈദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ, വെള്ളിയാഴ്ച ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ ദിക്റുള്ളയിലേക്ക് വേഗം ചെല്ലുക. അപ്പൊ പള്ളിക്ക് അകത്താണ്, ജുമുഅയിലാണ് ദിക്ർ. നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളിലേക്കൊക്കെ പോയിക്കൊള്ളുക. ഫദ്കുറുല്ലാഹ കതീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ സാധ്യത. സത്യവിശ്വാസികളുടെ ഗുണമായിട്ട് അള്ളാഹു തആല പറയുന്നത് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അവർക്ക് മനസ്സമാധാനം ഉണ്ടാകും. എന്നിട്ട് അല്ല പറയുക, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ കിട്ടുന്ന സാധനമാകുന്നു ഈ ഹൃദയത്തിന് സമാധാനം എന്നത്. ഹൃദയത്തിന് മനസ്സിന് സമാധാനം ഉണ്ടാക്കുക എന്നത് തന്നെ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ കിട്ടുന്നതാകുന്നു. ഇങ്ങനെ ധാരാളമായി പരിശുദ്ധ ഖുർആനിൽ ദിക്റിന്റെ പ്രാധാന്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം രാവിലെ അങ്ങോട്ട് ഉണർന്നത് മുതൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുഷൂർ മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും, ആളുകളെ കണ്ടുമുട്ടുമ്പോഴുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പോലും യഥാർത്ഥത്തിൽ ദിക്റാണ്. അങ്ങാടി കാണുമ്പോൾ ലാ ഇലാഹില്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ രാവിലെ 100 വട്ടം ചെല്ലാനും അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 100 രാവിലെ ചെല്ലാനും 100 വൈകുന്നേരം ചെല്ലാനും ഉള്ളതായിട്ട് ഒരുപാട് പഠിപ്പിച്ചു. എല്ലാ കർമ്മങ്ങളോടൊപ്പം ഉണ്ട്, പിന്നെ സ്പെഷ്യലായിട്ട് ചെല്ലാനുണ്ട്, നമസ്കാരത്തിന്റെ ശേഷം ചെല്ലാനുണ്ട്. ദിക്റിന്റെ കാര്യത്തിൽ നമ്മളുടെ സമുദായത്തിന് 2 അബദ്ധങ്ങൾ പറ്റിയിരിക്കുന്നു. ഒന്ന്, കുറെ ആളുകൾ അതിനൊരു കച്ചവടവും ബിസിനസ്സും എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങള് എന്തൊക്കെയോ തട്ടിപ്പുകളും അതിലേക്ക് ചേർത്ത് ഒരു 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 ഭാഗം അങ്ങനെ പോയിരിക്കുന്നു. വേറൊരു വിഭാഗം ആളുകൾ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ പിറുകുറുത്തുകൊണ്ടിരിക്കാൻ എന്ന ഒരു ഒരു യുക്തി ചിന്തയിലും എത്തിയിരിക്കുന്നു. വസ്തുത രണ്ടിന്റെയും നടുവിലാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ് ഇവിടെ അള്ളാഹു താല പറയണത്. വദ്ഖുറൂനി അദ്കുർക്കും എന്ന് പറഞ്ഞാലേ, ഖിബില മാറ്റത്തിന്റെ പേരിൽ യൂതന്മാരും മുശ്രിക്കുകളും ഉണ്ടാക്കിയ മുനാഫിക്കുകളും ഉണ്ടാക്കിയ വലിയ പുകിലുണ്ടല്ലോ, അതെന്താണ്? അവരെന്താണ് ഇങ്ങനെ പറഞ്ഞത്? അവരങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ ചോദിച്ചല്ലോ. ഇതൊന്നും ഓർത്ത് നിങ്ങൾ ബേജാറാകേണ്ടതില്ല. നിങ്ങള് നിങ്ങളുടെ റബ്ബായ എന്നെ ഓർക്കൂ. ഫദ്കുറൂനി അദ്കുർക്കും, ഞാനുണ്ട് കൂടെ ഒന്നോർക്കൂ. അതുപോലെ ഞാനുണ്ട് പിന്നെ പ്രതിഫലം തരാനെന്നോർക്കൂ. അതുപോലെ ഇത് എന്റെ ദീനാണ് എന്നോർക്കൂ. അങ്ങനെ സദാ എന്നെ കുറിച്ചുള്ള ചിന്തയിൽ മുഴുകൂ. അല്ലാതെ ശത്രുക്കള് അങ്ങനെ ചെയ്യുന്നല്ലോ, ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്ന് ഓർത്ത് പിന്നെ ബേജാറാകേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ഇത് പറയുന്നത്. വഷ്കുറുലി വലാ തക്ഫുറൂൻ, എന്നോട് നന്ദി കാണിക്കൂ, അഥവാ ഞാൻ ചെയ്ത വലിയ നിഅമത്താണ്, അള്ളാഹുവിനെ അറിയാൻ എന്നെ അറിയാൻ പറ്റുന്ന അവസ്ഥ നിങ്ങൾക്ക് എത്തിച്ചു തന്നു, അഥവാ ഹിദായത്ത് നൽകി എന്നത് തന്നെ വലിയ ഒരു നിഅമത്താണ്. ആ നിഅമത്തിന് ശുക്ര ചെയ്യൂ, ദീനുൽ ഇസ്ലാമിന് ശുക്ര ചെയ്യൂ, റസൂലിനെ അയച്ചതിന് ശുക്ര ചെയ്യൂ, മുസ്ലിമാകാൻ അവസരം കിട്ടിയതിന് ശുക്ര ചെയ്യൂ, എന്നോട് നന്ദി പ്രകടിപ്പിക്കൂ. വലാ തക്ഫുറൂൻ, എന്നോട് നന്ദികേട് കാണിക്കരുത്. കുഫ്ര് ശുക്രിന്റെ വിപരീത പദമായിട്ടാണല്ലോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാഫിർ എന്ന് പറഞ്ഞതോ രണ്ടും ഒന്ന് തന്നെയാണ്. കാഫിറിന്റെ അടിസ്ഥാന പ്രശ്നം അവൻ അള്ളാഹുവിനോട് സൃഷ്ടാവിനോട് നന്ദി കെട്ടവനാണ് എന്നതാണ്. നിരീശ്വരവാദി ദൈവം ഇല്ല എന്ന് പ്രസംഗിക്കുന്നത് അള്ള കൊടുത്ത നാവ് കൊണ്ടാണ്, അത് ഉപയോഗിച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത്. ആ നിമിഷത്തിൽ പോലും അവന് അള്ളാഹു താല കൊടുത്ത നിഅമത്തുകൾ വൈൻ തഴുതു നിഅമത്തല്ലാഹില്ലാ തഹ്സുഹ, എണ്ണിയെത്തീരില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഉപയോഗിച്ചിട്ട് അള്ളാഹ്ക്കെതിരെ പണിയെടുക്കുക, അള്ളാഹ്ക്കെതിരെ സംസാരിക്കുക എന്നതിൽ അപ്പുറം വലിയ നന്ദികേട് വേറെ ഏതാണുള്ളത്? ഇവിടെ നിങ്ങള് ശത്രുക്കളുടെ പ്രകോപനങ്ങളിലോ അവരുടെ പിന്നെ അവരുണ്ടാക്കുന്ന വിവാദങ്ങളിലോ കുടുങ്ങിയിട്ട് അള്ളാഹുവിനെ മറന്ന് അവനോട് നന്ദികേട് കാണിക്കാൻ ഇടവരാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് മുന്നോട്ട് പോകൂ എന്ന് ഉപദേശിക്കാനാണ് ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ എന്ന് പറഞ്ഞത്. തീർന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഇങ്ങനൊരായത്ത് നേരത്തെ വന്നല്ലോ. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അവിടെ പറഞ്ഞത് ബനീ ഇസ്രായേലിനോട് പറഞ്ഞ സംഭവം അനുസ്മരിച്ചതാണ്. ഇവിടെ എന്നോടും നിങ്ങളോടും ഉൾപ്പെടെ സകല മുഅ്മിനികളോടും പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുവീൻ, ബി സബ്രി, സബ്ര കൊണ്ട്, വസ്സലാത്തി, സലാത്ത് കൊണ്ടും, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിശ്ചയം അല്ലാഹു സാബിറുകളുടെ കൂടെയാകുന്നു. ഇസ്തഈനു, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വാക്കാണ് അല്ലേ, അർത്ഥം പറയാൻ തന്നെ പാടില്ല. അത് ഇയാക്കൻ അബ്ദു വയ്യാക്കൻ അസ്തഈൻ നമ്മൾ പഠിച്ചില്ലേ, അതന്നെയാണ് ഇസ്തഈനു. പിന്നെ സബ്ര, സലാത്ത്, ഇന്നല്ലാഹു മഅസ്സാബിരീൻ എന്ന് അറിയാത്ത ആരെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്. ഇടക്കിടക്കിലെ വാഹനങ്ങളിൽ വരെ നമ്മൾ എഴുതി വെക്കുന്ന വാചകമാണ് ഇന്നല്ലാഹു മഅസ്സാബിരീൻ. അള്ളാഹു സബറുള്ളവരുടെ കൂടെയാകുന്നു. എന്തിനാണ് ഇതിവിടെ പറഞ്ഞത്, എന്താണ് അതിലൂടെ പറയണത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അഥവാ എതിരാളികൾ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്, ഖിബില മാറ്റം തന്നെയാണ് വിഷയം. ഖിബില അങ്ങോട്ട് മാറുന്നതോടുകൂടി ഉണ്ടായ വല്ലാത്ത വിവാദം, അതിൽ അത് അള്ളാഹു തആല നിങ്ങളിൽ റസൂലിനെ അയച്ചതുപോലെ അള്ളാഹിന്റെ ഒരു തീരുമാനമാണ്, അതിന്റെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്നെ ഓർക്കൂ, എന്നിട്ട് എന്ത് പറയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറും ഫിക്കറും വ്യവസ്ഥാപിതമായി നിലനിർത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഏർപ്പെടുത്തിയ പരിപാടിയാണ് സലാത്ത്. അത് ഉപയോഗിച്ച് അതുപോലെ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാകും, സഹായം തേടൂ എന്നാണ് പറഞ്ഞത്. സഹായം തേടൽ എങ്ങനെയാണ്? സബ്ർ കൊണ്ടും സലാത്ത് കൊണ്ടുമാണ്. എന്താണ് സബ്ർ? എല്ലാ വിവാദങ്ങൾക്കും ഉപരിയായിട്ട് അള്ളാഹുവിന്റെ ദീനിൽ എന്തും സഹിക്കുവാനും ഏത് സാഹചര്യവും നേരിടുവാനും സന്നദ്ധരായി ഉറച്ചു നിന്നുകൊണ്ട്. ഇത് പറയുമ്പോ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇത് പറയുന്നത് മദീനയിലാണ്, ബദറിന്റെ മുമ്പാണ്. ബദറിന്റെ മുമ്പാണ് കഅബ ഖിബലയായതോടുകൂടി ബദർ ഇങ്ങനെ ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിവാദങ്ങൾ മാത്രമല്ല ഉണ്ടായത്. മുശ്രിക്കുകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഇവര് ഇബ്രാഹിമിന്റെ യഥാർത്ഥ ആളുകൾ ഞങ്ങളാണെന്നും പറഞ്ഞിട്ട് മക്കയിലേക്ക് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവരെ അങ്ങോട്ട് ചെന്ന് തകർക്കണം. ഇതാണ് മക്കയിൽ അപ്പോൾ വളരുന്ന ചിന്ത. അങ്ങനെ മദീനക്കെതിരെ മക്കയിൽ വലിയ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അതിനെ നേരിടാനുള്ള കരുത്ത് സത്യവിശ്വാസികൾക്കുണ്ടാകണം. മദീനയിലെ ജൂതന്മാർ, പ്രത്യേകിച്ചും നളീർ ഗോത്രത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന അബു ആമിറു റാഹിബിനെ പോലെയുള്ള ആളുകൾ, അവര് മക്കയിൽ ചെന്ന് ഖുറൈശികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മദീനയെ ആക്രമിക്കുവാൻ വേണ്ടി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നതിന്റെ പേരിൽ മോഹഭംഗം സംഭവിച്ച, രാജാവാനുള്ള ആകാനുള്ള മോഹം പൊലിഞ്ഞുപോയ അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സുലൂൽ എന്ന മുനാഫിക് നേതാവ്, അയാളും കൂട്ടരും കിട്ടിയ ചാൻസിൽ ശത്രുക്കളെ അകത്തുനിന്ന് സഹായിച്ച് ഇവരെ നമുക്ക് തുരന്നു കളയണം, നശിപ്പിച്ചു കളയണം എന്ന മനസ്സുമായിട്ട് നടക്കുകയാണ്. അതിന്റെ മുമ്പിൽ നമ്മെ ഒന്ന് സാങ്കല്പികമായി കൊണ്ടു നിർത്തിയിട്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോഴാണ് അള്ളാഹു അള്ളാഹുവിനെ ഓർക്കാൻ പറഞ്ഞതും ഈ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുക. ഇതിനെയൊക്കെ നേരിടണം. ഈ ഈ വിവാദങ്ങളെ മാത്രമല്ല, ഈ ഭീഷണികളെ തന്നെ നേരിട്ട് ഒന്ന് സത്യത്തിൽ ഉറച്ചു നിൽക്കണം. അള്ളാഹുവിൽ പ്രതീക്ഷ പുലർത്തണം, അള്ളാഹു സഹായിക്കും എന്ന പ്രതീക്ഷയുണ്ടാക്കണം. ഒരു കാരണവശാലും പതറരുത്, പിന്നോട്ടോടരുത്. യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിന് സന്നദ്ധരാകണം. അതിനൊക്കെ അള്ളാഹു തആല സഹായിക്കും. അതിനെന്ത് വേണം? നിങ്ങൾ ഉറച്ചു നിൽക്കും എന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം. ഇതാണ് ഇസ്തഈനു ബിസ്സബ്രി എന്ന് പറയുന്നതിന്റെ ഉദ്ദേശ്യം. ഈ സബ്ര് സാധിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവുമായി അടുത്ത ബന്ധം വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചത് അസ്സലാത്തു മുനാജാത്തുൽ മുഅ്മിൻ, നമസ്കരിക്കുന്നയാള് യുനാജി റബ്ബുഹു, അവൻ റബ്ബുമായിട്ട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മുനാജാത്ത്? അത് നമസ്കാരത്തിൽ നടക്കേണ്ട ഒരു പരിപാടിയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഉ മിഅ്റാജിൽ ചെയ്ത അള്ളാഹുമായി നടത്തിയ സംഭാഷണത്തിനെയാണ് മുനാജാത്ത് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. മർഹൂം കെ സി അബ്ദുള്ള മൗലവിയുടെ നമസ്കാരത്തിന്റെ ചൈതന്യം എന്ന് പറയുന്ന ഒരു പഴയ പുസ്തകമുണ്ട്, നിങ്ങൾക്ക് ചിലക്കൊക്കെ അറിയാവുന്നതും പിന്നെ വായിച്ചിട്ടുള്ളതും ഒക്കെ ആയിരിക്കും. അതില് അദ്ദേഹം മുനാജാത്ത് എന്നാൽ എന്താണ് എന്നതിന് ഒരു ഒരു പിന്നെ ഉദാഹരണം പറയുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കിടപ്പറയിൽ വെച്ച് നടത്തുന്ന സംഭാഷണം, അതിന്റെ പ്രത്യേകത എന്താണ്? അതില് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് വളരെ ആത്മാർത്ഥമായി പറയുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും. വീട്ടിൽ മക്കള് ബന്ധുക്കള് വിരുന്നുകാര് ഇങ്ങനെ ആരൊക്കെയോ ഉണ്ടാകാം, പക്ഷെ ആരെയും അതിൽ പരിഗണിക്കുകയില്ല. ഞാനും എൻ്റെ ഇണയും മാത്രം എന്ന നിലയിലാണല്ലോ ആ സംഭാഷണം നടക്കുക എന്നതുപോലെ അള്ളാഹുവിനോട് സത്യവിശ്വാസി നടത്തുന്ന സംഭാഷണമാണ് നമസ്കാരം. ഈ നമസ്കാരത്തിന്റെ ഫലം എന്താണ്? ഫലം അള്ളാഹുവുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ വലിയ ശക്തി. അങ്ങനെയാണ് നമുക്ക് ഇപ്പോ കുട്ടികള് കളിക്കും, മതിമറന്ന് കളിക്കും, ഉണ്ണാൻ വിളിച്ചാൽ പോലും വരില്ല. പക്ഷെ ചെറിയ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കുമ്പോ ഉമ്മാന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും, പിന്നെ അവനെ ഉമ്മ എടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ വീടുകളിൽ കാണുന്ന കാഴ്ചയാണ്. എന്താണ് ഉമ്മയുമായുള്ള അടുപ്പം അവന് ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നതുപോലെ അള്ളാഹുമായി അടുക്കുവാനുള്ള വഴിയാണ് നമസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ ദീനിൽ ഉറച്ചു നിന്നും നല്ല നല്ല നിലയിൽ നമസ്കരിച്ചു ആത്മാർത്ഥമായി അള്ളാഹുവുമായി അടുത്ത് അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാകും. അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ അങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള അംബിയാ മുർസലുകളെ അള്ളാഹു തആല സഹായിച്ചയിടങ്ങളൊക്കെ നോക്കിയാല് നമുക്ക് മനസ്സിലാകും. തായിഫിൽ നിന്ന് റസൂലുള്ള പോരുന്ന ഒരു പോര ഉണ്ടല്ലോ, കേൾക്കേണ്ടതൊക്കെ കേട്ട് കൊള്ളേണ്ടതൊക്കെ കൊണ്ട് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് എന്നിട്ടും ഒരു പതർച്ചയില്ല. അള്ളാഹുവിനോട് പറഞ്ഞത് പഠിച്ചവനെ, ഇതിന്റെ പേരിൽ ഈ സംഭവിച്ച മഹാസംഭവങ്ങൾ അതിന്റെ പേരിലൊന്നും നിനക്ക് എന്നോട് കോപ്പമില്ലെങ്കിൽ പല ഉപാലി, പിന്നെ ഈ സംഭവിച്ചതൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമല്ല എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസലാം വന്നിട്ട് ചോദിക്കുന്നത് സഹായിക്കണോ. ഏ അപ്പളാ സഹായിക്കല് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പഴ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലും ഉറച്ചു തന്നെ നിൽക്കും, പതറുകയില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. മൂസ അലൈഹിസലാം 30 കൊല്ലത്തോളം പണിയെടുത്തിട്ട് ബനി ഇസ്രായേലിനെയും കൊണ്ട് മോചിപ്പിച്ച് കൊണ്ടുപോകുകയാണ്. പോകാനൊക്കെ അവർ തയ്യാറായിരിക്കുന്നു. മൂസ അലൈഹിസലാം കൊണ്ടുപോകാനും മൂസ അലൈഹിസലാം വിളിച്ചാൽ പോകാനും തയ്യാറായിരിക്കുന്നു ബനി ഇസ്രായേൽ. അങ്ങനെ ചെങ്കടലിന്റെ മുമ്പിൽ എത്തിയപ്പോഴ ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം. നമ്മുടെ സങ്കല്പം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ സഹായിക്കണമായിരുന്നു. അത് മക്കയിൽ അഥവാ കഴിയില്ലെങ്കിൽ ഇസ്രാവും മിഹ്റാജും പോയ പോലെ നേരെ എടുത്തിട്ട് തായിഫിൽ ചെല്ലുമ്പോ അവിടെ ഒരു ഗംഭീര സ്വീകരണം. ഇനി അഥവാ അവരൊന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ നേരെ പൊക്കണം. അല്ലാതെ ഒരു തെറി പോലും അള്ളാഹുവിന്റെ റസൂല് തെറി കേൾക്കുകയോ വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ വൽ മുശ്രി വല്ലദീന അശ്റകു അദൻ കതീറ. മുഅ്മിനീങ്ങളോട് തന്നെ അല്ലാഹ് പറയണം, വേദക്കാരിൽ നിന്നും മുശ്രിക്കുകളിൽ ധാരാളം ആക്ഷേപങ്ങൾ നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെയാണല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹവും എന്നിട്ടും പതറാതെ ഉറച്ചു നിന്നപ്പോഴാണ് സഹായം ചെയ്തത്. ഇങ്ങനെ ഏത് നബിമാരെ അള്ളാഹു തആല സഹായിച്ച സന്ദർഭങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് ഈ യാഥാർത്ഥ്യം കാണാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹ് പറയാണ് ഇന്നല്ലാഹ മഅ സാബിരീൻ, ഇട്ടിട്ട് ഓടിക്കളയുന്ന എസ്കേപ്പ് ആകുന്നവരുടെ കൂടെയല്ല. സ്വന്തം തടി സലാമത്താക്കാൻ വേണ്ടി രക്ഷപ്പെട്ടു കളയുകയോ മുങ്ങിക്കളയുകയോ ചെയ്യുന്നവരുടെ കൂടെയല്ല, പകരം ഏത് പ്രതിസന്ധിയിലും ഉറച്ചു തന്നെ നിൽക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു. ഈ ആഹ്വാനം ഏറ്റെടുത്തതിന്റെ കൂടി വിജയമാണ് ബദറിൽ കണ്ടത്. സബ്ർ കൊണ്ടും സലാത്ത് കൊണ്ടും വിജയിച്ചതിന്റെ അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാകുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്തതിന്റെ ഉദാഹരണമാണ് ബദറിൽ നമ്മൾ കണ്ടത്. ആ ശേഷി അവർക്ക് ഉണ്ടാകാൻ വേണ്ടിയുള്ള കോച്ചിങ് ക്ലാസ് ആണ് യഥാർത്ഥത്തിൽ അന്ന് ഈ ആയത്തുകളൊക്കെ. നമ്മെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക, അള്ളാഹുവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക, എങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് ഇന്നല്ലാഹ മഅ സാബിരീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉ വലാകിൻ ലാ തഷ്ഊറൂൻ. വലാ തഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യരുത്, കാല പറഞ്ഞു, തഖൂലു നിങ്ങൾ പറയുന്നു, അലാ തഖൂലു നിങ്ങൾ പറയരുത്, لمن يقتل في سبيل الله. لمن يقتل، قتل കൊന്നു, കുത്തില കൊല്ലപ്പെടുന്നു. ലിമൻ യുക്തലു, കൊല്ലപ്പെടുന്നവരെ സംബന്ധിച്ച്, ലിമൻ ഒരുത്തരെ സംബന്ധിച്ച്, യുക്തലു യക്തുലു കൊല്ലുന്നു, യുക്തലു കൊല്ലപ്പെടുന്നു, കൊല്ലപ്പെടുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ പറയരുത്. എവിടെ കൊല്ലപ്പെടുക? ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ പറയരുത്. അംവാതുൻ, മരിച്ചവർ എന്ന് പറയരുത്. ബൽ, പക്ഷേ, അഹ്യാഉൻ, ബൽ എന്നല്ല, അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയാവോ വിചാരിക്കാവോ? വരാക്കില്ല. യഷ്ഹുറൂൻ, പക്ഷേ നിങ്ങൾ അറിയുന്നില്ല. ഫലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. ഫലാ തഖൂലു, നിങ്ങൾ പറയരുത്, ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ സംബന്ധിച്ച്, അംവാത്തുൻ മരിച്ചവർ എന്ന്, ബൽ എന്നല്ല, അഹ്യാഉൻ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഫലാക്കില്ല തഷ്ഹുറൂൻ, പക്ഷേ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമയത്ത് കാര്യമായി ആരും കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ യുദ്ധം വരാൻ പോകുകയാണ്. യുദ്ധം വന്നാൽ കൊല്ലലൊക്കെ ഉണ്ടാകുമല്ലോ, സ്വാഭാവികമാണ് യുദ്ധത്തിന്. അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിനിരന്നിട്ട് അല്ല ഞങ്ങളെ സഹായിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു പോയല്ലോ, ഇതെന്ത് ദീനാണ്? അങ്ങനെയൊക്കെയാണ് ഉഹുദില് മുനാഫിക്കുകൾ വിചാരിച്ചത്. അങ്ങനെയൊന്നും വിചാരിക്കുന്ന സ്ഥിതി ഉണ്ടാകരുത്. അതിനു വേണ്ടി എന്ത് വേണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളാകുന്ന ആളുകൾ, അവരെ കുറിച്ച് സത്യവിശ്വാസികൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകണം. അത് കാഫിർ മരണത്തെ കാണുന്നത് പോലെയാകരുത്. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഫുൾ സ്റ്റോപ്പാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും ഉള്ള ഒരു മോചനവും ആനന്ദതുന്നിലമായ ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനവുമാണ്. ഇതാണ് അങ്ങനെ ജീവിതത്തെ കാണാൻ, ജീവിതത്തെയും മരണത്തെയും കാണാൻ കഴിയണം നിങ്ങൾക്ക് എന്ന ഉപദേശമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. നമുക്കറിയാം, മരണപ്പെട്ടുപോയ എല്ലാവരും ജീവിച്ചിരിക്കുകയാണ്. ഫിർഔനിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, ഫിർഔനിനെ രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് ഫിർഔൻ. അങ്ങനെ നരകം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുക തന്നെയാണ് ഫിർഔൻ, നിഷേധികളുമൊക്കെ. വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. അവർ സ്വർഗം ആസ്വദിച്ചുകൊണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖബറിൽ വെച്ച് പറയും, നം നൗമത്തൽ അറൂസ്, പുയ്യാപ്പള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളു. ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഉറങ്ങുകയാണ്. സൂറ ആലിമ്രാനിൽ യുർസഖൂൻ, അവർ റിസ്ക് നൽകപ്പെടുന്നുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം പറഞ്ഞിട്ട് അന്നം നൽകപ്പെടുന്നുണ്ട്, അവ ശരിക്കും ആസ്വദിക്കുക തന്നെയാണ്. ഇതാണ് രക്തസാക്ഷികളുടെയും അല്ലാത്തവരുടെയും അവസ്ഥ. പിന്നെ എന്തിനാണ് ഇവിടെ അവരെ കുറിച്ച് മാത്രം അത് പറയരുത് എന്ന് പറയുന്നത്? എല്ലാവരും ജീവിച്ചിരിക്കുകയാണ്. സ്വർഗവാസികൾ സ്വർഗം ആസ്വദിച്ചും നരകവാസികൾ നരകം ആസ്വദിച്ചും മരണത്തോടുകൂടി ജീവിക്കാൻ ആരംഭിക്കുകയാണ് അവർ. അനന്തമായ ജീവിതം. അങ്ങനെ മരിച്ച ആൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിപ്പിക്കുകയല്ല ഇവിടെ ആയത്തിൽ അല്ല ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മരിച്ച ആൾക്ക് എന്താ സംഭവിക്കുന്നത് എന്നല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെയോ, മരിച്ചവരെ കുറിച്ച് നിങ്ങൾ എന്താ പറയേണ്ടത് എന്നാ, അഥവാ നിങ്ങളുടെ മനസ്സിൽ മരിച്ചവരെ കുറിച്ച് ഉണ്ടാകേണ്ട വിചാരം എന്താണ്, കാഴ്ചപ്പാട് എന്താണ് എന്നതാണ് ഇവിടെ പറയുന്ന അടിസ്ഥാന വിഷയം. അത് അവരൊക്കെ മരണപ്പെട്ടു പോയി, അവരൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അങ്ങനെയൊന്നുമല്ല വിചാരിക്കേണ്ടത്. അവരൊക്കെ ജീവിക്കാൻ പോയി എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇതേ രക്തസാക്ഷികളെ കുറിച്ച് പറയാമോ? ഇവിടെ യുഖ്തലു ഫീ സബീലില്ലാന്ന് പറഞ്ഞില്ലേ? ഏതാണ് അള്ളാന്റെ മാർഗത്തിലുള്ള മരണം എന്ന് പറയുന്നത്? രക്തസാക്ഷികൾ എന്ന് ആര് ആരെയും വിളിക്കുന്നതാണ് കൊല്ലപ്പെട്ട? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റജുലുൻ യുഖാതിലു ശുജാഅത്തൻ വ റജുലുൻ യുഖാതിലു ഹമിയത്തൻ വ റജുലുൻ യുഖാതിലു റിയാഅൻ അയ്യുദാലിക ഫീ സബീലില്ലാഹ്. ഒരാൾ യുദ്ധം ചെയ്യുന്ന ധൈര്യം കാണിക്കാൻ എന്നോടാണോ കളി എന്ന നിലക്ക്, വേറെ ഒരാൾ യുദ്ധം ചെയ്യുന്നു ഹമിയത്തിന്റെ പേരിൽ, ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ, അങ്ങനെ ഉണ്ടല്ലോ ഒരു വർത്താനം, അതിന്റെ പേരിൽ. വറജുലൻ യുഖാതിലു റിയാഅൻ, എന്റെ പോരാട്ടം നാലാൾ കാണട്ടെ, എന്നിട്ട് അവർ ഗാലറിയിൽ ഇരുന്ന് കയ്യടിക്കട്ടെ, ഇങ്ങനെയാണല്ലോ കളിയിലുണ്ടാകാൻ. ആ മനസ്സോടുകൂടി ഒരാൾ പൊരുതുന്നു, അയ്യുദാലിക്ക ഫീ സബീലില്ല, ഇതിലേതാണ് അള്ളാന്റെ മാർഗത്തിൽ എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും അള്ളാന്റെ മാർഗത്തിലല്ല. ആരോടെങ്കിലും ഉള്ള വിദ്വേഷത്തിന്റെ പേരിൽ, വെറുപ്പിന്റെ പേരിൽ, അല്ലെങ്കിൽ സ്വന്തം സാമർത്ഥ്യം കാണിക്കുവാൻ വേണ്ടി ഒന്നുമുള്ള പോരാട്ടം അള്ളാഹിന്റെ മാർഗത്തിലുള്ളതല്ല. പിന്നെ ഏതാണ്? മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ ഫഹുവ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ വചനം അത്യുന്നതമാകുന്നതിന് വേണ്ടി ആര് പൊരുതിയോ അത് അള്ളാഹിന്റെ മാർഗത്തിലുള്ളതാണ്. അഥവാ അള്ളാഹുവിന്റെ ദീന് വളരണം, അത് നിലനിൽക്കണം, ശത്രുക്കളെ അത് തകർക്കാൻ സമ്മതിക്കരുത്, അതിന്റെ രാജ്യത്ത് പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം, ഇത് അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, അല്ലാതെ എതിരാളിയോടുള്ള വിദ്വേഷത്തിന്റെ പേരിലല്ല, അവരെ കൊന്നു തീർത്ത് ആനന്ദിക്കുവാൻ അതിനൊന്നുമല്ല, ഉത്തരവാദിത്തം നിറവേറ്റാനാണ്, ഇതിനു വേണ്ടി ഞാൻ പൊരുതും എന്ന് തീരുമാനിച്ചത് മാത്രമാണ് അള്ളാന്റെ മാർഗത്തിലുള്ളത്. ഇതാണ് ഫീ സബീലില്ലാഹ് എന്നിവിടെ പറഞ്ഞത്. എന്നിട്ട് കൊല്ലപ്പെടുകയാണെങ്കിലോ? കൊല്ലപ്പെടുകയാണെങ്കിൽ അവൻ ജീവിക്കാൻ പോകുകയാണ്, അല്ലാതെ അവൻ ഇല്ലാതെയായി പോകുകയല്ല സംഭവിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയാണ് എന്ന് വിചാരിക്കുമ്പോൾ മരണം കൊണ്ട് പേടിച്ചു പോകും, വീറുക്കളായി പോകും. അല്ല, രക്തസാക്ഷിയാകുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരലോകത്ത് സ്വർഗത്തിലെത്തിയ എല്ലാവരും അൽഹംദുലില്ലാഹ് വലിയ റാഹത്തിലായിരിക്കും. രക്തസാക്ഷികളോട് അള്ളാഹു തആല ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിക്കും. അപ്പോ അവര് പറയും, എന്ത് തരാനാണ് പറച്ചവനെ, ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളൊക്കെ വലുത് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്നാലും ചോദിക്കും എന്ന് പറയുമ്പോ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇനിയും ഭൂമിയിലേക്ക് പോയി രക്തസാക്ഷിയായിട്ട് വരാൻ അവസരം തരുമോ? അതിനുള്ള പറയും, അത് ചോദിക്കരുത് എന്ന്. രക്തസാക്ഷികൾക്ക് കൊടുക്കുന്ന പദവി കണ്ടിട്ട് അംബിയാ മുർസലുകൾ പോലും അത് മോഹിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. ഇനിയും ഒരു 10 വട്ടം രക്തസാക്ഷിയാകാൻ അവസരം തരുമോ എന്ന് കിട്ടുമോ എന്ന് ആഗ്രഹിക്കും എന്നും റസൂലുള്ള പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ആള് പോയതിനെ കുറിച്ച് എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നവർ സങ്കടപ്പെടുക? അത് നടക്കില്ല. നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞത് എന്താ? ഈ ആയത്തിന് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളുണ്ട്. രക്തസാക്ഷികൾ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞത് എന്താ? നിങ്ങള് പിന്നെ മയ്യത്ത് നമസ്കരിച്ച് കബറടക്കി ആ ആളുകളോടാണ് ഈ പറയുന്നത്. മയ്യത്ത് നമസ്കരിച്ച് കബറടക്കിയ ആളുകളോടാണ് ഈ പറയുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള ഒരു ജീവിതമാണ് അവർ ജീവിച്ചിരിക്കുന്നത്. അവരുടെ കാര്യം അള്ളാഹു തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മാത്രമേ നമ്മളും അറിയുന്നുള്ളൂ. അല്ലാതെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് പറയാനും ഇല്ല എന്നാണ് വലാക്കില്ല ഇഷ്ടുറൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അതിന്റെ പ്രബോധകരും പ്രചാരകരുമാകുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനബറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. اللهم رب ارحم والدينا كما ربيانا صغارا. اللهم اجعل اولادنا صالحين عالمين تقيا نقيا يا ارحم الراحمين. اللهم ارحم ازواجنا وانزل السكينة في منازلنا وبارك لنا في معايشنا، اللهم اشف امراضنا وامراض مرضانا، اللهم يسر عسيرنا وسهل امورنا واقض حوائجنا واد ديوننا وارحمنا وارفعنا يا ارحم الراحمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل اعداءنا واعداءك واعداء الدين واجعلنا من الصابرين الصادقين. الحمد لله رب العالمين، وصلى الله على محمد وعلى آله وصحبه وسلم، والحمد لله رب العالمين. السلام عليكم ورحمة الله.